ദൈവത്തിന്റെ മക്കളായ നമ്മൾ നമ്മളും വളർച്ച ആത്മീയമായി വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതൊരു വളർച്ചയ്ക്കും അതിന്റെ പിന്നിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം അല്ലെ, ഒരു ടാർഗറ്റ് നമുക്ക്, ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരിക്കണം വളരണമെങ്കിൽ. There should be a goal for the growth. അല്ലെ നമ്മൾ വളരത്തില്ല അല്ലെ. നമുക്കൊരു ലക്ഷ്യം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഇവിടുന്ന് ബോംബെക്ക് മുംബൈക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതിന് മുംബൈക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ കേരളത്തിന്റെ ട്രെയിൻ പിടിക്കത്തില്ല. നമ്മൾ മുംബൈക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ മുംബൈക്കുള്ള, അല്ലെങ്കിൽ ഡൽഹിക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഡൽഹി ട്രെയിനേ നമ്മൾ കയറുള്ളൂ. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ തീരുമാനങ്ങളും ചോയ്സുകളും നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്കിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ആ ലക്ഷ്യം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ ലക്ഷ്യത്തെ നോക്കി നമുക്ക് മുന്നേറുവാൻ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മളെ സഹായിക്കണം. നമ്മുടെ ഡെയിലി ചോയ്സസ്, ദിവസം പ്രതിയുള്ള അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചോയ്സസ് ആ ലക്ഷ്യത്തിലെത്തുവാൻ. നമ്മൾ ഡൽഹിക്കുള്ള ട്രെയിനിൽ കയറുമ്പോൾ ഡൽഹിയിലെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്കൊരു ലക്ഷ്യം, നമുക്കൊരു ടാർഗറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഗോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അല്ലെ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ കൈമുഷ്ടി ചുരുട്ടി കാണിക്കുന്നത് പോലെ യാതൊരു ലക്ഷ്യമില്ലാതെ, ഒരു ടാർഗറ്റ് ഇല്ലാതെ ആയിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം. അപ്പൊ എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ എന്തിലേക്കാണ് നമ്മൾ ചെന്നു ചേരുന്നത്? ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യം, നമ്മൾ പറയും നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, അല്ലെങ്കിൽ അഭിവൃദ്ധിയാണ്, സമാധാനമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതിന്റെ എല്ലാം ആധാരമായിരിക്കുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള ഒരു ഘടകമാണ്. അതിനാധാരമായി സെക്കൻഡ് പീറ്റർ 3:18 നമുക്ക് വായിക്കാം. സെക്കൻഡ് പീറ്റർ 3:18.
കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അവൻ എപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ.
അതെ, ഇവിടെ പറയുകയാണ് പത്രോസ്ലിയ, ഇവിടെ പറയുകയാണ് കൃപയിൽ ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് അവർ ലോർഡ്, അല്ലെങ്കിൽ കൃപയിൽ വളരുക. സൗരങ്ങളെ, എന്താണ് കൃപയിൽ വളരുക? പത്രോസ് പറയുകയാണ് യു ഷുഡ് ഗ്രോ ഇൻ ദ ഗ്രേസ്, ദൈവ കൃപയിൽ നമ്മൾ വളരണം. എന്താണ് ദൈവകൃപയിൽ വളരുന്നത്? എന്താണ് ദൈവകൃപയിൽ വളരുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ക്രിസ്തുവിനോട് അനുരൂപരാകുന്ന പ്രോസസ്സിനെയാണ് കൃപയിൽ വളരുക എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഗ്രോ ഇൻ ദ ലൈക്നെസ് ഓഫ് ദ ക്രൈസ്റ്റ്, ഗ്രോ ഇൻ ദ ഇമേജ് ഓഫ് ദ ക്രൈസ്റ്റ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വചനമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 8:29 അതിന്റെ 29-ാമത്തെ വചനം, Romans 8:29.
അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കും.
അതെ, ഇവിടെ പറയാണ് ഫോർ ദോസ് ഹൂം ഹി ഫോർ ന്യൂ ഹി ഓൾസോ പ്രീ ഡെസ്റ്റൈൻഡ്. അവിടെ പറയാണ് ഡെസ്റ്റിനേഷൻ, നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതായത് അവിടെ മുന്നറിഞ്ഞവരെ അനേകം അവന്റെ മുൻ നിയമിച്ചിരിക്കുകയാണ്. എന്താണ് മുൻ നിയമിച്ചിരിക്കുന്നത്? ഹി ഓൾസോ പ്രീ ഡിസ്റ്റൈൻഡ് ടു ബിക്കം കൺഫോം ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ സോ ദാറ്റ് ഹി വുഡ് ബി ദ ഫസ്റ്റ് ബോൺ എമംഗ് മെനി ബ്രദേഴ്സ്. അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്, നമ്മൾ കൃപയിൽ വളരുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മുടെ ലക്ഷ്യം, നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം എന്നാണ് റോമാക്കരുടെ ലേഖനം 8:29 നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമല്ല, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്വരൂപത്തോട്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തോട്, അല്ല അവൻ്റെ ലൈക്നെസ്സിനോടുകൂടി നമ്മൾ അനുരൂപരാകുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മുൻനിർത്തി വേണം നമ്മുടെ വളർച്ചകളും നമ്മുടെ കാര്യങ്ങളുമെല്ലാം, നമ്മൾ തീരുമാനങ്ങളെല്ലാം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കൃപയിൽ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുവിനോട് സ്വരൂപത്തോട് നമ്മൾ, അവൻ്റെ ലൈക്നെസ്സിനോടുകൂടെ നമ്മൾ വളരുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്വരൂപത്തോടുകൂടി നമ്മൾ വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ കൃപയിൽ വളരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കരുണ, അതിൽ നമ്മൾ അല്പം മറ്റുള്ളവരോട് കാണിക്കാൻ നമ്മൾ മുന്നോട്ട് വരും. നമ്മൾ കൃപയിൽ വളരുമ്പോൾ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കർത്താവിൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾ കാണിക്കും. നമ്മൾ കൃപയിൽ വളരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഒരു ഊഷ്മളതയുണ്ടാകും. അപ്പം നമ്മൾ കൃപയിൽ വളരുമ്പോൾ നമ്മൾ ഒരു ഒരു വ്യക്തിയെ നമ്മൾ ജഡ്ജ്മെൻറ്റിൽ വിധിക്കുന്ന മനോഭാവത്തോടുകൂടി ആയിരിക്കത്തില്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ യേശു നോക്കിയ പോലെയായിരിക്കും ആ വ്യക്തിയെ നമ്മൾ നോക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോശമായ ഒരു വ്യക്തി, ഒരു മോശമായ ഒരു അഡൾട്രസ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ദൈവവചനത്തിലെടുത്തു കഴിഞ്ഞാൽ പാപിനിയായ സ്ത്രീയെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ വി ആർ വെരി ജഡ്ജ്മെൻ്റൽ, നമ്മൾ വിധിക്കുന്ന മനോഭാവമുള്ളവരാണ്. പക്ഷെ യേശു അങ്ങനെയല്ല ആ വ്യക്തിയെ കണ്ടത്. നിങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോയാലും, നിങ്ങളുടെ ഓഫീസുകളിൽ പോയാലും, മറ്റു സ്ഥലത്തേക്ക് വളരെ മ്ലേച്ഛകരമായി ജീവിക്കുന്ന അനേകം വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവരും കർത്താവായ യേശുവിൻ്റെ, അല്ലെങ്കിൽ കർത്താവായ ദൈവത്തിൻ്റെ ഇമേജിൽ, സാദൃശ്യത്തിലും ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തിയാണെന്ന് നമ്മൾ ഓരോരുത്തരും കരുതുന്നുണ്ട്. ഈവൻ ദ ബഗേഴ്സ് അല്ലേ, ഭിക്ഷയാചിക്കുന്നു, ഇതെല്ലാം ദൈവത്തിൻ്റെ ഇമേജിൽ, ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. ആ വ്യക്തികളെ നമ്മൾ എങ്ങനെ കാണുന്നു? ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു? അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ പൊതുസ്ഥലത്ത് മറ്റുള്ളവരുടെ വ്യക്തിയെ നമ്മൾ എങ്ങനെ അവരോട് പ്രതികരിക്കുന്നു, എങ്ങനെ അവരോട് പെരുമാറുന്നു, ഇതൊക്കെ നമ്മുടെ കൃപയിൽ വളരുന്നതിന്, ക്രിസ്തു അനുരൂപരാകുന്നതിൻ്റെ ഒരു 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 കാര്യമായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ കൃപയിൽ വളരുമ്പോൾ യേശു ക്രിസ്തു സമൂഹത്തിലുള്ള വ്യക്തികളോടും, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും, യേശു ക്രിസ്തു മറ്റു വ്യക്തികളോടും എങ്ങനെ പെരുമാറി, എങ്ങനെ അവൻ അവൻ്റെ ജീവിതം കാലത്ത് നമ്മളെ പരശുശ്രൂഷ കാലത്ത് എങ്ങനെ അവരോട് പെരുമാറി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ കൃപയിൽ വളരുമ്പോൾ യേശു മറ്റുള്ളവരെ കണ്ടതുപോലെ, യേശു മറ്റുള്ളവരോട് പെരുമാറിയതുപോലെ, യേശു തൻ്റെ ജീവിതകാലത്ത് നമുക്ക് കാണിച്ച മാതൃകയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. രണ്ടാമതായി, കൃപയിൽ വളരുമ്പോൾ പാപത്തെക്കുറിച്ചൊരു ബോധം ആഴമായി നമ്മുടെ ജീവിതത്തിൽ വളരും. ഒരു ഇൻക്രീസിങ് അവയർനെസ് ഓഫ് സിൻ, അത് നമ്മുടെ ജീവിതത്തിൽ വളരും. അതില്ലെങ്കിൽ നമ്മൾ കൃപയിൽ വളരുക എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഒന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനം, ഫസ്റ്റ് തിമോത്തി, ഒന്ന് തിമോത്തിയും രണ്ട് തിമോത്തിയും പൗലോസ്ലിഹായുടെ എഴുതിയ, പോൾ എഴുതിയ അവസാന എപ്പിസൽസില് രണ്ടെണ്ണമാണ്. അപ്പോൾ അവസാന എപ്പിസൽസില് അവിടെ ഒന്നാം അധ്യായത്തിന്റെ 14 മുതൽ 14-15 നമുക്ക് വായിക്കാം. ഒന്ന് തിമോത്തി 1:14-15.
നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോട് സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ.
ഇവിടെ പോള് പറയുകയാണ്, യേശു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് പാപികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ ഒരു വചനമാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത്. ദാറ്റ് ഇസ് എ ഗോസ്പെൽ. ഇനി മറ്റു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു വചനമാണ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ഗോസ്പെൽ, ഒരു രത്ന ചുരുക്കം ഗോസ്പെൽ. ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്നുള്ളത് വിശ്വാസയോഗ്യം ആയ വചനമാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഐ ആം ദ ഫോർമോസ്റ്റ്. സോ പോളിന്റെ അവസാന ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലോട്ട് വന്നപ്പം പോളിനൊരു ഇൻക്രീസിങ് അവയർനെസ്, പൗലോസ്ലിയയുടെ ജീവിതത്തിൽ ഒരു ധാരാളമായ ഒരു അവന്റെ ജീവിതത്തിൽ കൃപയുടെ അപ്പസ്തോലൻ എന്ന് പറയുന്ന പൗലോസ്ലിയയുടെ ജീവിതത്തിൽ അവസാനമായി അവൻ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോൾ ഒരു ഇൻക്രീസിങ് ഒരു നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് എൻ്റെ സിൻഫുൾ അല്ലെ പാപകരമായ നേച്ചറിനെ കുറിച്ച് ഒരു അവയർനെസ് എൻ്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ അത് നമ്മുടെ കൃപയിൽ വളരുന്നില്ല എന്നുകൊണ്ട് അർത്ഥമാക്കണം. ഇവിടെ പൗലോസ്ലിയ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ആ ഞാൻ ഒന്നാമൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃപയിൽ വളരുമ്പോൾ വളരെ ധാരാളമായിട്ടുള്ള ഏരിയാസുകളിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുവാൻ പറ്റും. ഹോ മെനി പല ഏരിയാസിലും നമുക്ക് ക്രിസ്തുവിനോടുള്ള ഒരു അനുരൂപം, ക്രിസ്തുവിനോടുള്ള ഒരു യോജിപ്പ് നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃപയിൽ വളരുകയാണ്, നമ്മുടെ നമ്മൾ വളരുകയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിച്ചേരേണ്ടത് ക്രിസ്തുവിനോടുള്ള ആ അനുരൂപം, ക്രിസ്തുവിനോടുള്ള സ്വഭാവത്തോടുള്ള അനുരൂപമാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു നാലഞ്ച് ഘടകങ്ങൾ ആണ് എൻ്റെ ജീവിതം ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത, ഞാൻ ചിന്തിച്ച, ഞാൻ ധ്യാനിച്ച ഒരു നാല് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ, നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് വളരുവാൻ നമുക്ക് എന്താണ് വേണ്ടത്. കുഞ്ഞുങ്ങളിഞ്ഞോട്ട് നോക്കി, അപ്പോൾ അവരെ നമുക്ക് മനസ്സിലാകും ശാരീരികമായിട്ട് വളരുവാൻ നമുക്ക് എന്താണ് വേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കണം, നമ്മൾ കുടിക്കണം, നമ്മൾ ബ്രീത്ത് ചെയ്യണം, നമ്മൾ എക്സർസൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം നമുക്ക്. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയും ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഭക്ഷിക്കണം, നമ്മൾ ഭക്ഷിക്കണം. നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മൾ ഭക്ഷിക്കണം. ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവവചനം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. സഹോദരങ്ങളെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സീരിയസ് അല്ലെങ്കിൽ നമ്മൾ വളരത്തേയില്ല. അത് നമുക്കൊരു വിശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുകയുള്ളൂ. വിത്തൗട്ട് അബൈഡിങ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് വി വിൽ നെവർ ഗ്രോ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഈ വചനത്തിന് വേണ്ടി ദാഹിക്കും. അത് ദൈവവചനം പറയുന്നുണ്ട്. 1 പത്രോസ് 2:1-2
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ.
അതെ, ഇവിടെ പറയുകയാണ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഏത് ദൈവവചനത്തിന്റെയും ജീവിതത്തിൽ വളർച്ചയ്ക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന പ്രധാനമായ ഒരു കാര്യം ദൈവവചനമാണ്. അത് ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വചനത്തോട് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം, ആ വചനമാണ് അവനെ ഈ കൃപയിലേക്ക് വളർത്തുന്നത്. അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അവൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതുപോലെ ആത്മീയ ഭക്ഷണമായ ദൈവവചനം ഭക്ഷിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. ആ വളർച്ച നമ്മളെപ്പോഴും ആഗ്രഹിക്കണം.
അപ്പസ്തോല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൽ കൃപയുടെ വചനം നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നുള്ളൊരു വചനമുണ്ട്. പൗലോസ് അവരെ ഏൽപ്പിച്ചു പോവുകയാണ്, നിങ്ങൾ ഈ കൃപയുടെ വചനത്തിൽ വളരണം എന്ന് അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു വചനം അപ്പസ്തോല പ്രവർത്തികൾ 20-ാം അധ്യായത്തിലുണ്ട്.
നിങ്ങൾക്ക് ആത്മീകവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു.
ഇവിടെ പറയാണ് the word of his grace 20:32 നിങ്ങൾ ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും. അപ്പോൾ കൃപയുടെ വചനത്തിൽ,
ഈ വചനത്തിൽ നമ്മൾ വളരണം. ആ വചനം ഭക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം വളരുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ വളർച്ചയ്ക്ക് ദൈവവചനം ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവവചനം ആവശ്യമുണ്ട്. അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വ്യക്തിക്കും അതിനുള്ള ആഗ്രഹമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമില്ലെങ്കിൽ നമ്മളുടെ വളർച്ച മന്ദീകരിച്ചു, മാന്ദ്യം സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
രണ്ടാമതായി, നമ്മൾ കുടിക്കുന്നവരാണ്, നമുക്ക് വെള്ളം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മുടെ വളർച്ചയ്ക്ക്.
സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയ ഒരു കാര്യം, വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ശക്തിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ കാര്യങ്ങളൊക്കെ പറയും, കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അതിന്റെ പിന്നിൽ നമ്മൾ ഓർക്കണം, വിത്തൗട്ട് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി കനോട്ട് ഈവൻ ഹാവ് വിക്ടറി ഓവർ സിൻ. നമുക്ക് ആത്മാവിന്റെ ശക്തി കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ വി നീഡ് ടു തേർസ്റ്റ്, നമ്മൾ ആത്മാവിന് വേണ്ടി ദാഹിക്കണം, ആത്മാവെ നമ്മൾ കുടിക്കണം. ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ മിനിസ്ട്രി അല്ലെങ്കിൽ മിഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വളർച്ചയ്ക്ക് നമുക്ക് വേണ്ടത് നമുക്ക് ആത്മാവിനെ നമുക്ക് പാനം ചെയ്യണം.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു.
39
അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് ദാഹമുള്ളവരെല്ലാം യേശുവിന്റെ അടുത്ത് ചെന്ന് കുടിക്കണം, യേശുവിന്റെ ആത്മാവിനെ പാനം ചെയ്യണം. അത് രക്ഷിക്കപ്പെട്ട നമ്മളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വളരുവാൻ, മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആത്മാവിനെ പാനം ചെയ്യുവാൻ, ആ തേഴ്സ്റ്റ്, ആ ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവമേ, എന്നെ ആത്മാവിനാൽ ദിനം പ്രതി നിറയ്ക്കണമേ. ഇറ്റ് ഇസ് സംതിങ്, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ, വി ഗെറ്റ് ഔട്ട് ഓഫ് അവർ ഹൗസ്, നമ്മുടെ വീടിന് വെളിയിൽ പോകുന്നതിന് മുമ്പ് വി ഷുഡ് നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്നെന്റെ നിന്നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇന്ന് നിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ, നീ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തി തരേണ്ടതിന് ദൈവമേ നീ ഇന്ന് ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആ പ്രാർത്ഥനയോടു കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങുവാൻ. അത് ആ ദാഹം, ആ ആത്മാവിന്റെ പാനം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ. ആ ശക്തി നമുക്ക് വേണം. ആ ശക്തിയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇനി വി ഷുഡ് ബ്രീത്ത്. നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ തുടർമാനമായിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ശ്വസിക്കുക, അല്ലെ, ബ്രീത്തിങ്. ദൈവവചനത്തിൽ ഇടപെടാതെ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് ദൈവം പറയുന്നത് പ്രാർത്ഥന. പ്രേ വിത്തൗട്ട് സീസിങ്. പ്രേ വിത്തൗട്ട് സീസിങ്.
തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ 1 തെസ്സലോനിയർ 5:17 നമുക്ക് കാണാം,
എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ.
അതെ, ഇടപെടാതെ പ്രാർത്ഥിക്കും. ഇനി എഫേസ്യർക്കുള്ള ലേഖനം 6:18
സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ.
അതെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഒരു സ്ഥിരതയില്ലായിരുന്നു. നിങ്ങളുടെ ബ്രീത്തിങ് അല്ലെ, നമ്മുടെ ശ്വസിക്കുന്നത് സ്ഥിരമില്ലാതെയാണെങ്കിൽ നമ്മൾ ICU നമ്മൾ ICU കയറേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ശ്വസിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ, നമുക്ക് ശക്തി ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ ശ്വാസം പ്രോപ്പർ അല്ലെങ്കിൽ, അത് തുടർമാനമല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും നമ്മളെ ICU ഇടണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ICU അല്ലേ, ആരെങ്കിലും പറയും, പുഷ് ചെയ്യും, അപ്പം നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെയല്ല, സ്ഥിരത, പ്രാർത്ഥനയിലുള്ള സ്ഥിരത, അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണം. നമ്മൾ ശ്വസിക്കുന്നതിൽ നമ്മൾ സ്ഥിരത കാണിക്കാറുണ്ട്, നമ്മുടെ ഹാർട്ട് ബീറ്റ് അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും പ്രാർത്ഥിക്കുക, ഇത് ഒരു 24 മാറിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു സ്ഥിരത നമ്മൾക്ക് വേണം. അതൊരു ബ്രീത്തിങ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം നമ്മൾ എപ്പോഴും എടുക്കുന്നത് പോലെ നമ്മൾ സാധിക്കുമ്പോഴൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരത കാണിക്കണം. നമ്മൾ സ്ഥിരത കാണിക്കണം. നമ്മൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അത് ശരിയാണ്, ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെങ്കിലും, പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു സെപ്പറേറ്റ് സമയം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അപ്പോൾ അതൊരു ബ്രീത്തിങ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെ, നമ്മൾ ശ്വസിക്കുന്നത് പോലെ, നമ്മളത് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകം പോലെ പ്രാർത്ഥനയിൽ നമ്മൾ വളരണം. അങ്ങനെ നമ്മൾ ആത്മീയമായി വളരുവാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളും നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്ക് നമുക്ക് അതിന് ഘടകമായിട്ട് നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുകയും ശ്വസിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ജോലിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒബീസാകും എന്ന് പറഞ്ഞാൽ ഭയങ്കര തടിയുള്ളവരാകും, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് എങ്ങനെയെങ്കിലും നമ്മൾ എക്സർസൈസ് ചെയ്യണം. ഇത് നമ്മളുടെ ജോലിയോ ഏതൊരു തരത്തിലെങ്കിലും നമ്മൾ എക്സർസൈസ് ചെയ്യണം. അത് നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മസിൽസ് വളരുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വളർച്ച പ്രാപിക്കുകയുള്ളൂ. യഥാർത്ഥമായിട്ടുള്ള വളർച്ചയ്ക്ക് ഈ എക്സർസൈസ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണെങ്കിലും ഗിഫ്റ്റ്, അതെന്താണെങ്കിലും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാണും, നമ്മൾക്കറിയത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണും. പക്ഷെ അതിനെ തുച്ഛീകരിക്കാതെ അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്.
തിമോത്തിക്ക് എഴുതിയ ലേഖനത്തില് 1 തിമോത്തി 4 പോള് തിമോത്തിയോട് പറയുകയാണ്, അതിന്റെ 13, 14, 15
ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്തിൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക.
അപ്പൊ നമുക്ക് കിട്ടിയ കൃപാവരങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് എന്ത് തന്നെയാണെങ്കിലും, അത് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം, എക്സർസൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ച വചനവും ഇതെല്ലാം പ്രയോജനമില്ലാത്തതായി പോകും. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ത് തന്നെയാണെങ്കിലും വാട്ടവർ അത് നമുക്ക് നമ്മൾ എക്സർസൈസ് ചെയ്യണം എന്നാണ് ദൈവവചനം പറയുന്നത്. ഇനി ഗലാത്യകാരുടെ ലേഖനം 5:6-10.
നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക.
അതുകൊണ്ട് ഇവിടെ പറയുകയാണ് വേറൊരു എക്സർസൈസ് എന്ന് പറയുന്നത്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ സഹവിശ്വാസികൾക്കും ഹൗസ് ഹോൾഡ് ഓഫ് ചർച്ചിനും അല്ലെങ്കിൽ ആർക്കാണേലും നന്മ ചെയ്യുവാൻ നമ്മൾ മടുത്തു പോകരുത്. ഞാൻ കൃപാവരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദൈവം പറയുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നവൻ പ്രബോധിപ്പിക്കട്ടെ, ശുശ്രൂഷ ചെയ്യുന്നവൻ ശുശ്രൂഷ ചെയ്യട്ടെ, ദാനം ചെയ്യുന്നവൻ ദാനം ചെയ്യട്ടെ, കുക്ക് ചെയ്യുന്നവൻ ദൈവത്തിന് വേണ്ടി കുക്ക് ചെയ്യട്ടെ, പാത്രം കഴുകുന്നവർ ദൈവത്തിന് വേണ്ടി പാത്രം കഴുകട്ടെ, വചനം ശുശ്രൂഷിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ചെയ്യട്ടെ. ദിസ് ഈസ് ദ എക്സർസൈസ്. ഇതാണ് എക്സർസൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എനിക്കും എന്ത് ദൈവം തന്നു അത് ദൈവരാജ്യത്തിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ദ എക്സർസൈസ് ഓഫ് അവർ സ്ട്രെങ്ത്. അവസാനമായി ഷെയർ ദ ഗോസ്പൽ. അതിന് ഞാനൊരു വേറൊരു വചനമാണ് എടുക്കുന്നത്, റോമാക്കര എഴുതിയ ലേഖനം 10:13-17 വരെയുള്ള വാക്യം വായിക്കും. Romans 10:13-17.
കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു.
ഇവിടെ പറയുകയാണ് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് പ്രധാനമായും കാല് വെച്ചാണ്. നടത്തമാണ് നമ്മുടെ പ്രധാന എക്സർസൈസ്. ഇവിടെ പറയുകയാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അല്ലേ, അവർ വിശ്വസിക്കണം, തവ യേശുവിൽ വിശ്വസിക്കണം. പക്ഷെ അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പക്ഷെ കേൾക്കണമെങ്കിൽ ആരെങ്കിലും പോയി പ്രസംഗിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും പറയണം. പ്രസംഗിക്കണമില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? എന്നിട്ടാണ് പറയുന്നത് നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അതുകൊണ്ട് സഹോദരങ്ങളെ, വചനം പറയാതെ സുവിശേഷം പറയാതെ ആരും രക്ഷിക്കപ്പെടത്തില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളായിരിക്കും, ഒരുപക്ഷെ വേറെ ഒരു വ്യക്തിയായിരിക്കും ആരെങ്കിലും. അതുകൊണ്ട് ഈ വചനത്തിലൂടെ പോയപ്പം ഐ എം കൺവിൻസ്ഡ് സുവിശേഷം പറയാതെ ആരും രക്ഷിക്കപ്പെടത്തില്ല. വി നീഡ് ടു ബി കൺവിൻസ്ഡ്. ആരെങ്കിലും പറയാതെ ആരും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വി ഷുഡ് പ്രീച്ച് ദ ഗോസ്പൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു എക്സർസൈസും നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ നിർത്തട്ടെ. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു വന്നത്, കൃപയിൽ നമ്മൾ വളരണം, കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ വളരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നമ്മളെ എത്താൻ സഹായിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ശാരീരിക വളർച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം വേണം, അതുപോലെ ആത്മീയ വളർച്ചയ്ക്ക് നമുക്ക് ദൈവവചനം വേണം. ശാരീരിക വളർച്ചയ്ക്ക് നമുക്ക് വെള്ളം, ജലം വേണം, നമുക്ക് ആത്മാവിൻ്റെ ശക്തി വേണം. ശാരീരിക വളർച്ചയ്ക്ക് നമ്മൾ ശ്വസിക്കണം, നമ്മൾ ബ്രീത്ത് ചെയ്യണം, അതിന് നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ഇത് മൂന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന രീതിയിൽ, അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിൽ, അതിൻ്റെ ഉപയോഗം എന്ന രീതിയിൽ നമ്മളത് എക്സർസൈസ് ചെയ്യണം. അവിടെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. നമുക്ക് കിട്ടിയ കൃപാവരങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ കാലുകൾ സുവിശേഷത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഗോസ്പലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം.
ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.